നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം കണക്ട്. ഇതിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ മാർക്ക് മിച്ചലുമായുള്ള പ്രത്യേക അഭിമുഖം. ഫംഗപ്പറോവോ എംപിയും പോലീസ്, കറക്ഷൻസ്, എമർജൻസി മാനേജ്മെന്റ്, എത്നിക് കമ്മ്യൂണിറ്റീസ്, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻസിന്റെ മിനിസ്റ്ററുമാണ് മാർക്ക് മിച്ചൽ. തുടർന്ന് വായനാസ്വാദനം. അവതരണം സിബി ടി മാത്യു, ബിൻസി ഫ്രാൻസിസ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇപ്പോൾ കേൾക്കാം മലയാളം എഫ് എമ്മിന്റെ അഭിമുഖം കണക്ട്. ഇതിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ മാർക്ക് മിച്ചൽ.
It's a huge honour and privilege to be here. So I've been looking forward to this. So it's nice to finally get here.
Glad to have you here. Minister, you hold wide range of portfolios. Police, correction, sports and recreation, emergency management, and the portfolio which is close to us, ethnic ministries, communities minister.
Yeah.
And you're also MP for Rodney.
Well, Whangaparoa now. You're right that I was, when I first came to Parliament, I was the MP for Rodney.
Mm-hmm.
And then often what happens is that with population growth, boundaries have to be changed. And I lost a big part of my electorate, which is in the northern part.
Yeah.
No, it was the Kowhai Coast up around Warkworth in that area.
Oh, okay.
And my electorate was renamed, it went from Rodney to Whangaparoa,
oh.
So, which is effectively the Hibiscus Coast.
Oh.
And Dairy Flat.
Nice. Minister, while I was going through your profile and your background, that reminded me of one of the phrase in our language, Malayalam, Thil kuruthathu velathu vaadilla. I'm not expecting you to understand what it means is, something is burned in fire, will not wither in sun. I can see you have your career very much in line with those kind of life-threatening situations. For example, you have rescued somebody from the burning house at the cost of your lungs, of health of your lung. Similarly, you have faced squads, armed squads or gangs. How you still remain resilient, especially when you handle portfolio like emergency and risk management?
Well, I do love that saying. remind me, when you're burnt in the fire,
yeah.
How do you withstand the sun? Or if you're burnt in the fire, you can withstand the sun. I think that I was saying that I've probably been so burnt in the fire that it doesn't really matter what the sun does now.
Yeah.
I love my career. So I obviously had a policing career. I was really proud of that. I loved it. The nature of policing is that, and certainly the type of policing that I did, all of my service was on the front line.
Mm-hmm.
And it was either as a police dog handler and also a member of the AOS. And just by the sheer nature of that work, you are going to be put in situations that are risky.
Yeah.
And it hasn't changed. Police work is still like that. That's mm-hmm. why I've got so much respect for all of our frontline police officers and the work that they do.
Yeah. So a lot of your past experiences help you to be in these roles. That's what you're trying to say.
Yes, I think it definitely helps with resilience. There's no doubt about that.
And at the same time, I can see you've got a diverse career. You have worked in New Zealand and overseas like Iraq and Kuwait. And also in supply chain, logistics, you have been into startups. You have been into a CEO role. How does all these experiences shaped you as a leader today and also servicing the public?
Look, I'm a huge believer in every single one of us. Every individual has got their own backstory. Mm-hmm. They've got their own life experiences and they collect those through life. And hopefully you end up in a place where you can draw on that experience to help you make good decisions, and especially as a lawmaker in Parliament. I feel really strongly that I believe in public service, obviously. Over 30 years of my life has been to public service, to my country.
Yeah.
But I feel very strongly as a lawmaker that you should take life experience there with you. Because when you are making laws that affect and impact people's lives, you should try to have a really good understanding of what they're facing with and what they're dealing with. And I've been very lucky through my life. I remember being told as a young guy that, that you know, you'd probably have five or six careers before you retire, and I thought, that doesn't sound right. You know, I'll go and pick one thing and I'll stay with it. But the reality of it is I think I'm up to my fifth career.
Yeah.
Now, I've loved every single one of them. I started farming. I loved the farming. I went into it and had my policing career, which I absolutely loved. Then I went overseas. I started my own business, my own small business in Taupo when I left the police. Then I was asked to go over to Iraq in 2002 as part of the advance team to set up a security and risk management program for the Coalition Prison Authority, the interim government. And so I did that. Then I went to a logistics company and I formed a security and risk management company that, as you're saying, I was chief executive of.
Yeah.
I absolutely loved that. And then I came home and I wanted to get back into public service, and now I'm in politics.
Oh, interesting.
So, yeah.
Interesting. So, like people say, you have walked the walk of the life. You have got the experiences of what you're doing now, which is really great.
Yeah, thank you. And I mean, I do find myself drawing back on all of that life experience, the people that I've met, the decisions I've had to make, what I've learned through that time. And I do try to apply that and bring that forward into what I'm doing now in a hugely privileged position.
Yeah.
Back in the service of my country, which I love, which I personally love.
Yeah. Another thing I'm curious to hear from you, Minister, ethnic communities like us.
Yes.
We get concerned about the safety.
Yep.
When we live in an overseas country.
Yes.
And what is your ministry? Can we know what is your ministry working to make it safe for us, and we can feel that trust in the government?
So I was really proud when I got the call from the Prime Minister to say that I was going to be taking on ethnic communities. They're communities that I have been engaged with, I feel like, forever, whether it be when I was policing and doing public safety, whether it was when I was overseas, my roles over there, and I was working across so many different nationalities, or whether it was when I came back here as a local MP and engaging with all our ethnic communities back here. So for me, it was really exciting to have that role. He also felt that it was very important because I have the police portfolio as well. Yeah. And we've gone through a fairly rough time as a country in the last 5 or 6 years. Our ethnic communities are very sensitive to public safety.
Yeah.
Many of them have come from countries where public safety is probably not that good, and they want to come to New Zealand because they want to feel safe, they want to be able to raise their families, and they make a huge contribution to our country as well. They bring very strong values around family, they normally have very strong work ethic, and they're willing to get up and actually make a contribution. So I didn't like the fact that we'd gone back so rapidly around public safety in the last 5 or 6 years.
Mm-hmm.
I asked the Prime Minister to have police. I felt very strongly that we had to get back on core policing, back to basics, get our focus back on the people that we serve. And I have to say that I'm extremely proud of what our police have done and responded in terms of the changing expectations from this government, the huge support that I've had from the Prime Minister to be able to make the changes that we needed, and acknowledgement of the police leadership, especially our new Police Commissioner Richard Chambers, who's deeply connected to the front line and to the communities that he serves. He's got a very strong ethnic communities advisory group that both him and I meet with, get their feedback and their direction in terms of what they need and what changes we need to make. And like you said, our ethnic communities are very sensitive to public safety because many of them, especially in our Indian community, are on the front lines of business. So they're small and medium-sized business owners, and they get targeted, and there's a big disproportionate human cost to that. So we are making progress, without a doubt. There is still a lot of work to do, but I have felt nothing but supported from our ethnic communities. The engagement is fantastic. I do get a little bit frustrated because I have got, as you sort of said in your opening comments, I've got quite a few portfolios. They are demanding in terms of time. I try to spend as much time as I can with and around our ethnic community. So I have got different advisory groups that I meet with. And, of course, my big focus coming in as minister was around social cohesion. Because if we look globally, I personally have never seen the levels of global conflict that we're currently seeing. Old alliances are being challenged. And certainly around our faith groups, a growing global Islamophobia and anti-Semitism. So I was very focused on becoming minister that we got our leadership groups from those two faith groups together. And we signed a harmony and peace accord at Government House about 2 months ago with the Governor-General to say that that those two leadership groups will come together, form a council, work together to make sure that we don't have that conflict washing up on our own shores.
Oh, great. That's a very relieving message coming from you, Minister. And you're considering there is a diverse group of ethnic groups, communities live here in New Zealand. And you are considering the safety of paramount importance, which is really a glad message to hear.
Thank you.
When connecting about the ethnic communities, we all see there is around 250 different ethnic communities in Auckland itself. And we say diversity is a strength. How communities or ethnic communities can work alongside with government to see this as an ideal reality?
Well, they do that now and they're very effective. I mean, you are right that we have wondrous variety in this country and it makes us stronger. And, you know, I actually think as a country we should be extremely proud because we do lead the world. And without a doubt, we're a country that is very welcoming. We're non-judgmental. We welcome everyone with open arms. There's some expectations around, there's a social contract there in terms of people coming to New Zealand. There's a set of values that we should stick to as Kiwis. But our ethnic communities are already deeply integrated. They're able to celebrate their own cultures or faiths or whatever it may be. But we're deeply integrated. Just have a look through, if you look at politics, local government politics, you know, there's representation from, you know, multiple ethnic communities in our country. We have lots of active groups. We have cultural groups. We have events. I get invitations coming through my office every week. You know, there's literally tens of hundreds of events that we're running, you know, every year as a country. So I just think that we're in a great space and we don't celebrate that enough, and we should. And we've got, without a doubt, we've got a real depth of leadership right through all of our ethnic communities, certainly the ones that I engage with and work with. And that depth goes right down to the young people that that are stepping up and are really buying into and are motivated and committed to making sure that we remain one of the safest, you know, one of the most peaceful countries in the world.
Absolutely. Minister, you are referring about New Zealand as a very welcoming country. You have been to India recently. Have you felt that kind of a receptive?
Well, India is a very welcoming, very welcoming country as well. We had a great business delegation and for the first time a community delegation, and which I was very proud to help lead. Along with, we had our most recent, one of our most recent dames, Dame Rajna Patel, who quite simply is just an incredible woman. I don't need to tell you that. I'm sure that everyone understands that. So we were on that delegation together. We played some street cricket.
Which I saw that in social media. Yeah.
Yes, absolutely. Which was a huge
street
thrill.
Cricket.
Yeah, absolutely. They were incredible hosts. Those relationships were already very strong. My reflections on Prime Minister Modi, it was very interesting. I went out to India in 2016 with Sir John Key. And he was a relatively new Prime Minister then. I was fortunate enough to have lunch with him. Mm. And although you could tell he's obviously a very competent man, he was still relatively new and probably more reserved on that trip. And then if we fast forward to the trip that we did this year, again, I was very lucky to have lunch with the Prime Minister.
Mm.
And I had definitely seen him grow without it. He has grown into that role, without a doubt. And you could see that there's a genuine friendship and chemistry between him and our Prime Minister.
Mm.
That flowed down through the ministerial engagement that we had.
Mm.
There's obviously a really strong commitment to getting that Indian FTA, India-New Zealand FTA signed, that Todd McLeod's working very hard on. But my observations of Prime Minister Modi were quite simply, he is just a genuine global leader.
Yeah.
And I think that he has got quite an important role to play globally when you see the amount of conflict and geopolitical tension that is happening around the world at the moment.
Yeah, great. Very impressive to listen that from you about your visit to India and how you felt. What was your experience? That's great. Sports is another portfolio and is a good connector as far as different ethnicities is concerned. For example, cricket connects Indians and New Zealanders in a very unique way. How do you think sports can connect in a better way or a different way with a wider world?
I think we're coming up 100 years of sporting contact with India, and there's going to be, we've got some of the national teams coming out. When I met with Prime Minister Modi, he's got a big focus on getting more sport out to young people that don't necessarily have access to it. I mean, we know that Indians lead in some sports and are renowned cricketers and hockey players, but he wants to get into other sports. He wants to make sure that India is very strong at the Olympics. At the lunch that I had with him, he had the captain of the Indian rugby team there.
Yeah.
That's not historically a game that you associate with India.
Yeah.
These are sports that they want to get into. Sports diplomacy is a big part of what we're doing around the world, and it's very, very effective, and we've got a big focus on that as well. So yes, sport is a common language.
Yeah.
You know, across countries and across faiths and cultures, and so it can be a really powerful language to use in terms of unity, developing those relationships and bringing countries and communities closer together.
Yeah. So you were touching upon relationships, building stronger relationships. You are in that senior role as a cabinet minister, handling different portfolios, police, correction, risk management, especially emergency risk management.
Yeah.
How far the decisions you make, you ensure that it is 100% foolproof? Or in a way, I would rephrase my question. Have you ever felt you made this decision, oh, I should have done it better? Is there any learnings from those kind of decisions?
That happens all the time. Don't worry about that. So the first part of the question, emergency management. Since I've had that role, I've had 14 local states of emergency that I've been on the ground and interacting with the community, working with the mayors and the CDM groups. I get a front row seat just to see how good our first responders are, how our communities stand up. It's the Kiwi way. When people are in need, you find a way of helping them. And our ethnic communities are a big part of that. Iwi and Hapu are a big part of that. Our rural communities are a big part of that. They're not necessarily recognised formally inside our legislation at the moment, and so we're changing that. To make sure that when we do have whether it be a national state of emergency or a local state of emergency, often our ethnic communities do step forward, our faith communities step forward, and they have an important role to play. Often they're left wondering how they communicate into the wider system or what information they can expect back. So we're going to change that. We're going to codify it through the legislation that we're currently working on. So I think that'll put us in a much stronger position as a country, mm-hmm. because we'll be able to recognise all of those different groups, whether it be rural groups, iwi, community, ethnic groups, faith groups. Everyone now will have a seat at the table and will understand how they interact with the system. The best way for us to be resilient as a country when we're dealing with these emergencies is a whole of society response, and everyone understanding what their responsibility is and how they respond. In terms of making bad decisions, the most recent,
I didn't say a bad decision.
No. Okay, let's correct that. Is making a decision, and then you've got to rely on the people that you have around you. And I think that if I give you a real example. Last week, we were dealing with something in one of the portfolios, and I felt very strongly that we should get out and we should do some proactive media, right? Mm. But the advice that I got from my team around me was that, no, we should just wait a little bit and get a bit more organised and then go out and do some media. And so we had to agree to disagree, but I decided to, because I was getting so because the advice coming back to me, I was there by myself, I decided to defer.
One opponent. And,
exactly. So I decided to defer on that, and it was the right thing to do. Okay. So I was wrong, and the team was right. And I think in life it's important that that sometimes you've got to be able to say, the people around me, they're there for a reason, and you've got to trust them, and you don't always get it right, and you've got to be willing to put your hand up and say, when you don't get it right, I haven't. What matters is, even if you don't get it right, what matters is what you do after that. How you respond to it. But thankfully, I didn't have to do anything, because they were right, I was wrong, and it all worked out well.
Yeah, great.
Yeah.
It was great quality of you, Minister. You have been so honest about these kind of learnings and sharing with our listeners. What will be your advice to our youngsters who is tuning in to your talk? How they can contribute better to the society, especially we are seeing a lot of buses recruiting 500 police officers.
Yes, yes. So I did bring some recruiting papers here for you if you're interested. If you're interested in signing up. Yeah. Policing's a great job. I absolutely loved it. There is so much variety. You'll find out a lot about yourself. It is character building, without a doubt. You very quickly learn how to work as a team and rely on your teammates. And I think it's just a wonderful way of serving your community and engaging in public service. So I would encourage anyone to have a close look at policing as a career. And, you know, we've got our most recent appointment here in Auckland has been to our new Auckland District Commander, Superintendent Sunny Patel, a man who I've worked with for the last 3 or 4 years. I have huge admiration for him, and he's a critical leader for us now in Auckland. And you can see that the beauty about New Zealand is that it doesn't matter where you've come from, what ethnicity you are, what your faith is, you can join a service like the police and you'll go as far as you want to go. You know, the opportunities are endless. So I'd encourage anyone to have a good look at joint. And by the way, we have got, without a doubt, the best police force in the world. I have worked with lots of law enforcement agencies all around the world, and we should celebrate. You know, it's the least corrupt police force. I'm not saying we're perfect, and there's always room for improvement, and any good agency or any good organisation should be looking for constant improvement. But overall, we have just got an outstanding group of people that are very dedicated to their public service. They're very dedicated to the communities that they're part of and that they serve, and we should feel very lucky and celebrate them.
Couldn't agree more. Thank you so much for sparing your valuable time with our listeners, Minister. What's your plan for summer? Spear fishing or?
My plan is always to try and get in the water.
Yeah.
My spear fishing is not what it was 10 or 15 years ago. But for me, there's no telephones in the water. So
No disturbances.
And
no
look, I love the marine environment. And and the one thing that I would say is that we are a coastal nation. We are surrounded by sea. And if you get a chance through the summer, especially if you've got kids, pick up an old set of snorkels and goggles, get them down to the beach or onto the coast, and get them to experience a whole different world, because that marine world is a whole different world, and it's right on our doorstep.
Oh, great. Thank you for having with us. Thank you so much for being here, Minister.
Thank you for having me on the show. It's been great.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ക്യാബിനറ്റ് മിനിസ്റ്റർ മാർക്ക് മിച്ചലുമായുള്ള പ്രത്യേകാഭിമുഖം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, 0800 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 0921 84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കേ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇപ്പോൾ കേൾക്കാം വായനാസ്വാദനം. നിമ്ന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ വായനാസ്വാദനം. അവതരണം സിബി ടി മാത്യു, ബിൻസി ഫ്രാൻസിസ്.
അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വായനാസ്വാദനം എന്ന ഈ പംക്തിയുടെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ബിൻസി ഫ്രാൻസിസ്.
ഇപ്രാവശ്യത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ചർച്ച ചെയ്യാൻ ഏത് ബുക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
അതിനെപ്പറ്റി പറയുമ്പോൾ, കുറെ കാലം മുമ്പ് എറണാകുളത്ത് ലുലുമോളിലുള്ള ഒരു ബുക്ക് ഷോപ്പിൽ നിൽക്കുമ്പോൾ, കുറെയേറെ ബുക്കുകൾ ഉള്ള ഒരു സ്ഥലമാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും പല ഭാഷകളിലെ ബുക്കുകൾ വിതരണം ചെയ്യുന്ന വലിയൊരു വിതരണക്കാരുടെ സ്റ്റോറിൽ നിൽക്കുമ്പോൾ, ഞാൻ ചില ബുക്കുകൾ പരിശോധിക്കുന്നതിന്റെ അടുത്ത ആയിലിൽ നിന്നുകൊണ്ട് കുറെ ചെറുപ്പക്കാര് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നു. ഞാൻ അവിടേക്ക് നോക്കുമ്പോഴേ കുറെ ചെറുപ്പക്കാർ, അതായത് 18, 19, 20 വയസ്സുള്ള ആൾക്കാർ, നമ്മുടെ സമൂഹത്തിലെ യൗവനക്കാർ ഈ പുസ്തകത്തെ പറ്റി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ പറയും. അവര് അവിടെ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയി ആ പുസ്തകം എടുത്തു. പുസ്തകം ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പുറംചട്ടയും അതിന് സമാനമായ ഒരു വരയും വർണ്ണങ്ങളും നിറഞ്ഞ ഒരു പുസ്തകമായിരുന്നു ആ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ. ആ പുസ്തകത്തിന്റെ പേര് ഞാൻ നോക്കിയപ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, നിമ്ന വിജയ് എന്ന എഴുത്തുകാരിയുടെ പുസ്തകം. അങ്ങനെയാണ് ഞാൻ ആ പുസ്തകം ആദ്യമായി കാണുന്നത്. പക്ഷെ അന്ന് ഞാൻ പുസ്തകം വായിച്ചില്ല, പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ആ പുസ്തകം വായിക്കുകയുണ്ടായത്. ആ പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്.
സിബി പറഞ്ഞത് വളരെ സത്യമാണ്. വളരെ ആകർഷകമായ ഒരു പുറംചട്ടയാണ് ഈ പുസ്തകത്തിനുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന എഴുത്തുകളുടെ പുറംചട്ടയിൽ പച്ചയോ ബ്രൗണോ ബ്ലാക്കോ ഒക്കെ വരുമെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു പർപ്പിൾ ആൻഡ് പിങ്ക് കളറാണ് ഈ പുസ്തകത്തിന്റെ പുറംചട്ടയ്ക്ക്.
എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന്റെ തീമുമായിട്ട് വളരെ അഭേദ്യ ബന്ധം പുലർത്തുന്ന ഒരു കവർ പേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
അതെ, വളരെ നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ ആകർഷിച്ച മറ്റൊരു ഘടകം, ഈ പുസ്തകം ഇപ്പോൾ തന്നെ 100,000+ കോപ്പികൾ വിറ്റഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ തലമുറ പുസ്തകങ്ങൾ വായിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമല്ലേ അത്? 27-ാം പതിപ്പ്.
ഞാൻ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്നാണ്. ബുക്ക് സ്റ്റോളിൽ കുറെ കുട്ടികൾ ഈ പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യുന്നു. അവർ പുസ്തകം 2-3 പുസ്തകങ്ങളും മേടിച്ചോണ്ട് ഒരുമിച്ച് മേടിച്ചോണ്ട് പോകുന്നു. ആ കുട്ടികൾ ഒരുമിച്ച് ഈ പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യുന്നു, അവരൊക്കെ തന്നെ പുസ്തകം മേടിക്കുന്നു, മേടിച്ച പുസ്തകവുമായിട്ട് അവര് പണം കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രമാണ് ഞാൻ ആദ്യമേ കാണുന്നത്. അതായത് ചെറുപ്പക്കാർ കൂടുതലായി ഈ പുസ്തകം വാങ്ങി വായിക്കുന്ന ഒരു ശീലം ആ ബുക്ക് സ്റ്റോളിൽ വെച്ച് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു.
അതെ, ചെറുപ്പത്തിന്റെ ഒരു
സാധാരണ നമ്മള് ബുക്ക് സ്റ്റോളിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള വായനക്കാരെയാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ സീരിയസ് ആയിട്ട് തന്നെ വായിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പുസ്തകം.
അതെ, അത് വളരെയധികം പ്രചോദനാത്മകമാണ് സിബി. നിമ്നയെ കുറിച്ച് ഞാനൊന്ന് റിസർച്ച് ചെയ്തു. നിമ്ന വിജയ് ഒരു ജേർണലിസം ബിരുദധാരിയാണ്, കോഴിക്കോട്ടുകാരിയാണ്. നിമ്നയുടെ രണ്ടാമത്തെ പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ഈ പുസ്തകം. ആദ്യത്തേത് നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന കൃതിയായിരുന്നു.
പോപ്പുലർ ബുക്ക് ആയിരുന്നില്ല, നമ്മളൊന്നും അതിനെപ്പറ്റി കേട്ടിട്ടില്ല.
പക്ഷെ ഈ പുസ്തകം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലുകയും ചെയ്ത ഒരു പുസ്തകം. കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എഴുത്താണ്. ഇന്നത്തെ തലമുറയ്ക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എഴുത്താണ് ഇതിനകത്തുള്ളത്. എന്നെയും വളരെയധികം പിടിച്ചിരുത്തിയ ഒരു പുസ്തകം തന്നെയാണ് ഈ ബുക്ക്.
ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയും പലയിടങ്ങളിൽ ജോലി ചെയ്യുകയും ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് വരവേ അതിനിടയിൽ കുത്തിക്കുറിച്ചിരുന്ന ചില സാധനങ്ങളാണ് പിന്നീട് ഈ നോവലായിട്ട് മാറ്റപ്പെടുകയുണ്ടായത്. ഒരു സമയത്ത് നിമ്നയുടെ ജോലിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അപ്പൊ ആ സമയത്ത് കൂടുതലായിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം, ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഒന്ന് ചെകഞ്ഞു നോക്കിയപ്പോൾ എഴുത്തായിരിക്കും എന്നെ ഏറ്റവും സൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരിടം എന്ന് മനസ്സിലാക്കിയിട്ട് എഴുത്തിലേക്ക് കടക്കുകയും അത് അവസാനം ഒരു നല്ല മനോഹരമായ നോവൽ ആവിഷ്കാരമായിട്ട് മാറ്റപ്പെടുകയുമാണ് ഉണ്ടായതെന്ന് നിന്നെ പറയുന്നു.
ഈ പുസ്തകത്തിൽ എല്ലാ പെൺകുട്ടികളുടെയും ഒരു ബേസിക് ക്യാരക്ടർ നിമ്നെ കാണിച്ചു തരുന്നുണ്ട്. എസ്പെഷ്യലി ഡയറി എഴുത്ത്, എല്ലാ പെൺകുട്ടികളും സ്വന്തമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഡയറി എഴുത്തിന്റെ അവകാശികളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റു പലരും അറിയത്തില്ലാത്ത ചെറിയ ചെറിയ രഹസ്യങ്ങൾ അവൾ സ്വന്തമായിട്ട് കുത്തിക്കുറിച്ച് വെക്കുന്ന ഒത്തിരി പെൺകുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം.
രഹസ്യങ്ങൾ കുത്തിക്കുറിക്കുന്നത്, പെൺകുട്ടികൾ കുത്തിക്കുറിക്കുന്നത്, പിന്നെ അത് വലിയ വിഷയങ്ങൾ ഉണ്ടാകത്തില്ല.
അത് മറ്റൊരാള് വായിക്കില്ല എന്നുറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പെൺകുട്ടികൾ അവനവന്റെ മാനസിക രഹസ്യങ്ങൾ കുറിച്ച് വെക്കാറുള്ളത്.
എന്നാലും അത്തരം രഹസ്യങ്ങൾ എപ്പോ വേണമെങ്കിലും പുറത്തു വരാം, കാരണം ഇത് ലിഖിതമായി ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയാണ്.
അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എനിവേ, അങ്ങനെ സംഭവിച്ച ഒരു കഥയാണ് നമ്മൾ ഈ പുസ്തകത്തിനകത്ത് വായിക്കുന്നത്.
ഈ ബുക്ക് ഞാൻ ആദ്യമായി പരിചയപ്പെട്ട കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. അതിന്റെ ടൈറ്റില് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നൊരു ടൈറ്റില് എനിക്ക് ഇച്ചിരി വിരസിതമായിട്ട് തോന്നി. കാരണം കഴിഞ്ഞ ഒരു 10-15-20 വർഷങ്ങളായിട്ട് ലോക സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു തലമെന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നതായ ഒരു ശാഖയാണ്. കുറെ ബുക്കുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ലവ് യുവർ സെൽഫ്, യു ക്യാൻ ഹീൽ യുവർ ലൈഫ്, ദ ലെറ്റ് ദം തിയറി, കുറെ ബുക്കുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇതിനെ കണ്ടത് ഒരു ക്ലീഷേ ടൈറ്റിലായിട്ടാണ് ഞാൻ അന്ന് ഇത് ആദ്യം കണ്ടപ്പോ എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ അത് വളരെ രസകരമായിട്ട് ടൈറ്റിലിനോട് അഭേദ്യമായ ബന്ധമുള്ള അർത്ഥമുള്ള ഒരു ജീവിത ശാഖയിലേക്കാണ് ആ എഴുത്തിനെ കൊണ്ടുപോകുന്നത് അത്തരത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്.
തീർച്ചയായും ഇതൊരു സെൽഫ് മോട്ടിവേഷൻ ബുക്കൊന്നുമല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി നടത്തിയ യാത്രയുടെ ഒരു കഥയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് സിബി. ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ വായിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് അതാണ്. നഴ്സിംഗ് പഠനകാലത്ത് SNA മിസ് SNA എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ, അതിലെ ഫൈനൽ റൌണ്ടിലെ മത്സരാർത്ഥികളോട് ജഡ്ജസ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതിലൊരാളായിരുന്നു. അന്ന് ജഡ്ജസ് എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. ഞാനൊഴികെ എല്ലാവരുടെ പേരും പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജഡ്ജസ് എന്നോട് ചോദിച്ചു, അപ്പോൾ 5-ആമതോ 6-ആമതാണോ നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു ചിന്തയാണ് ഈ പുസ്തകത്തിലും എനിക്ക് കാണാൻ സാധിച്ചത്.
പക്ഷെ അതിനകത്തൊരു വിരോധാഭാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ലോകത്ത് എല്ലാവരും ആദ്യം സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. നമ്മളൊരു പക്ഷെ അത് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജീവശാസ്ത്രപരമായിട്ടും സൈദ്ധാന്തികപരമായിട്ടും എല്ലാവരും അവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്.
അങ്ങനെ തന്നെ ആയിരിക്കും വേണം. ഫ്ലൈറ്റിൽ അപകടം സംഭവിക്കുമ്പോൾ ആദ്യം സ്വന്തം മാസ്ക് വെച്ചിട്ടല്ലേ അടുത്തിരിക്കുന്ന ആളുടെ മാസ്ക് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. അവനവനെ തന്നെ വേണം നമ്മൾ ആദ്യം സ്നേഹിക്കാൻ.
പക്ഷെ ഈ പറഞ്ഞതിനകത്ത് ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിച്ചിട്ട് അവസാനം തന്നെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോയ ഒത്തിരി ജന്മങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ ഏകദേശം 1500-ൽ അന്തേവാസികൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അവരാരും അനാഥരല്ല, പക്ഷെ അവരൊക്കെ ഏറെ സ്നേഹിച്ച് പോറ്റി പുലർത്തിയ മക്കളാൽ പുറത്തായവരാണ്. ടൈറ്റിലുമായിട്ട് അഭേദ്യ ബന്ധമുണ്ട് നമുക്ക് ചുറ്റും കാണുന്ന പല ജീവിതങ്ങളും. അവരെ തന്നെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് അവസാനം അവരുടെ ജീവിത സായാഹ്നത്തിൽ അവർ പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ ഒരു ചില മുതിർന്ന തലമുറയ്ക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലം.
സെൽഫ് ലവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഇന്ത്യൻ ഫാമിലിയിൽ മാതാപിതാക്കൾ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകളെയും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിലെ നായികയായിട്ടുള്ള അതിഥി താൽക്കാലികമായി നിൽക്കപ്പെടുന്ന ഒരു ഫാമിലിയിൽ അവളുടെ ആന്റി അനുഭവിക്കുന്ന കഷ്ടപ്പാടും അവരത് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതും അവർ അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതുമൊക്കെ വളരെയധികം ചിന്തിക്കപ്പെടേണ്ട നമ്മുടെ സാമൂഹ്യ വിഷയങ്ങൾ തന്നെയാണ്.
അടിസ്ഥാനപരമായി ഈ നോവൽ വായിച്ചു തുടങ്ങുമ്പോൾ വളരെ ലളിതമായ ഭാഷയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ നോവലുകൾ വായിക്കുമ്പോൾ കടുകട്ടിയുള്ള ഭാഷകള്, അനിതര സാധാരണമായ ശൈലികള്, വ്യാഖ്യാന രൂപരേഖകളൊക്കെ കൊണ്ടാണ് അവർ നോവൽ പകർത്തുന്നത്. പക്ഷെ ഇത് വളരെ ലളിതമായി, നമ്മൾ വർത്തമാനം പറയുന്ന വളരെ കൊളോക്കിയൽ ലാംഗ്വേജിലാണ് ഈ സാധനം എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചു തുടങ്ങിയാൽ നമ്മൾ കാണുന്നു അതിഥി എന്ന ഒരു പെൺകുട്ടി ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. നമ്മള് ആദ്യത്തെ ഒരു പേജിൽ തന്നെ ഈ അതിഥിയോടൊപ്പം ട്രെയിനിൽ കയറുകയും അവളോടൊപ്പം ചെറുതായിട്ടായി ട്രെയിനിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു വായനക്കാരനെ ആദ്യമേ തന്നെ എൻഗേജ് ചെയ്യിക്കാൻ വളരെ ലളിതമായ അവരുടെ യാത്രയിലേക്ക് നമ്മളും കയറി കൂടുന്നതായ ഒരു സ്ഥിതിവിശേഷമാണ് എനിക്ക് തോന്നിയത്.
അതെ സിബി, സാധാരണ പുസ്തകങ്ങളുള്ള പോലത്തെ വളരെ കടുകട്ടിയുള്ള ഭാഷാ പ്രാവീണ്യപരമായിട്ടുള്ള വാക്കുകളൊന്നും നിമ്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. വളരെ സാധാരണ മനുഷ്യർ സാധാരണ ദിവസങ്ങളിൽ ജീവിക്കുന്ന കാര്യങ്ങളെ വളരെ സാധാരണമായി സിമ്പിളായി എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ബുക്ക്.
നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ഭാഷയുടെ ഒരു വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കഴിഞ്ഞ തലമുറയിൽ ആൾക്കാര് സാധാരണ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ല വൊക്കാബുലറീസ് പോലും ഇന്നത്തെ കുട്ടികൾക്ക് പരിചിതമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ചെറിയ മീറ്റിംഗില് പ്രക്ഷുബ്ധാവസ്ഥ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു എന്താണ് അതിനർത്ഥം. പ്രക്ഷുബ്ധാവസ്ഥയുടെ അർത്ഥം പറയാൻ വേണ്ടി നമുക്ക് അവിടെ നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു ദുരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. അത് പുതിയ തലമുറയ്ക്ക് പല വാക്കുകളും പരിചയമില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ വർത്തമാനം പറഞ്ഞ് ശീലിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് പലരും, നല്ല ഭൂരിപക്ഷം ആൾക്കാർക്കും അതാണ് വഴങ്ങുന്ന ഒരു കാര്യം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭാഷ അവർക്ക് വായിക്കാൻ കിട്ടിയാൽ ആ വായന അവർ രസിച്ചു പോകാൻ തക്കവണ്ണം പാകത്തിൽ അവനെ ആക്കി തൂക്കി എഴുത്തിരിക്കുന്നതാണ് നിമ്നയുടെ എഴുത്തിന്റെ ശക്തി എന്ന് എനിക്ക് തോന്നുന്നു.
അതെ, ആധുനിക കാലത്തെ എഴുത്തുകാരുടെ ഒരു രീതികളെല്ലാം നിമ്നയുടെ എഴുത്തിൽ തന്നെയുണ്ട്. ദൈനംദിന വർത്തമാനം പറയുന്ന രീതിയിലാണ് ഈ ബുക്കിന്റെ എഴുത്ത് പോയിരിക്കുന്നത്.
വളരെ ചടുലമായിട്ട് സന്ദർഭങ്ങളെ കൂട്ടി യോജിപ്പിച്ച് എൻഗേജ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആ ഒരു എഴുത്തിന്റെ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നു.
അതെ, ഡേ ബൈ ഡേ തന്നെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അതിനിടയില് ഒരാഴ്ച കഴിഞ്ഞ്, രണ്ടാഴ്ച കഴിഞ്ഞ് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് നിമ്ന. ഈ ഒരാഴ്ചയിൽ അവൾക്കൊന്നും ചെയ്യാനില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കാലത്ത് അതിഥിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് നിമ്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലെ പല ആൾക്കാരും, നമുക്ക് ചുറ്റുമുള്ള പല ആൾക്കാരും കടന്നു പോകുന്നതായ വഴിയാത്രയിൽ അവര് കണ്ടുമുട്ടുന്ന ജീവിതങ്ങള്, അവരെ ഇടപെടുന്ന മനുഷ്യ പ്രകൃതികള്, ഇവരെയൊക്കെ കൂട്ടിയിണക്കി നന്നായിട്ട് ഒരു കഥ പറഞ്ഞു പോവുകയാണ്.
അതെ, അതോടൊപ്പം തന്നെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന തന്റെ ഫ്രണ്ടിനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുവാൻ കൂട്ടുകാരെല്ലാരും കഠിന പ്രയത്നം ചെയ്യുന്നതും എന്നാൽ ഇന്ന് മാറി നാളെ മാറി എന്ന രീതിയിൽ ആ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് പോകുന്നതും, എന്നാൽ ഒടുവിൽ ആ കുട്ടി തന്നെ മനസ്സിലാക്കി വളരെ എളുപ്പം തന്നെ ആ റിലേഷൻഷിപ്പ് നിർത്തിപ്പോകുന്നതും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും.
പ്രത്യേകിച്ച് പണ്ടത്തെ ഒരു തലമുറ പോലെയല്ല പുതിയ തലമുറയിൽ ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പം അടിച്ചു തുടങ്ങുന്നു അന്നേരം തന്നെ അവരതിനെപ്പറ്റി ബോധവാന്മാരാകുകയും അതിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് നമ്മൾ.
പക്ഷെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടാൽ അത്ര പെട്ടെന്നൊന്നും പുറത്തു കടക്കാൻ പറ്റില്ല. ചുറ്റിലുമുള്ള എല്ലാവർക്കും മനസ്സിലാവും തന്റെ പാർട്ണർ ടോക്സിക് ആണെന്ന്. പക്ഷെ അവർക്ക് മാത്രം മനസ്സിലാവില്ല. അവരെ അത് മനസ്സിലാക്കിക്കാന്നുള്ളത് സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ളവരുടെ വളരെ കഷ്ടപ്പെട്ട ഒരു ചുമതലയായി ഞാൻ പലപ്പോഴും വീക്ഷിച്ചിട്ടുണ്ട്.
ഇതിലെ കഥാപാത്രം അതിഥി എന്ന പെൺകുട്ടി. അതിഥിക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, പേര് ലയ എന്നാണ്. 23 വയസ്സുകാരിയായ അവൾക്ക് കോളേജ് കാലം തൊട്ടുകിട്ടിയ ഒരു സുഹൃത്താണ്. അവർക്ക് ഇരുവർക്കും പരസ്പരം നന്നായി അറിയാം. നെഗറ്റീവ് അടിച്ചിരിക്കുന്ന അതിഥിയെ ഉഷാറാക്കാൻ ലയയുടെ സ്നേഹപൂർവമായ കുറച്ച് വാക്കുകൾ മതി. പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ലയയെ പോലൊരു സുഹൃത്തിനെ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആർക്കും തോന്നിപ്പിക്കുന്ന വിധമാണ് ആ സുഹൃത്തിനെ നിമ്ന എന്ന എഴുത്തുകാരി വരച്ചു കാട്ടിയിരിക്കുന്നത്.
ഈ പുസ്തകത്തിൽ സുഹൃത് ബന്ധത്തിന്റെ വാല്യൂസിനെ കുറിച്ച് പല പ്രാവശ്യവും നിമ്ന എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുടുംബക്കാർ കൂടെ നിൽക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബക്കാർ നമ്മളെ മനസ്സിലാക്കാതെ വരുമ്പോൾ, ഈ സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഇടപെടുന്നുവെന്നും അവരുടെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തെ എത്രത്തോളം ഉയർത്തി വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതെല്ലാം ഈ ബുക്കിനകത്ത് നിമ്നെ വരച്ച് കാണിച്ചിട്ടുണ്ട്.
നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ പേരുകളിൽ ഉള്ള കൂട്ടുകാരെ വരച്ചു കാട്ടിയിരിക്കുന്നു. അതായത് അവര് പറയുന്നത് ബാംഗ്ലൂർ ഹോസ്റ്റലിൽ വെച്ച് സാക്ഷി, അശ്വനി, ദേവിക എന്നിവരും ജോലിസ്ഥലത്ത് ആദി, ശക്തി, ഗീതു തുടങ്ങിയവരും അവളുടെ നല്ല സുഹൃത്തുക്കളായിട്ടാണ് ഈ നോവലിൽ പറയുന്നത്. ഒരു സൗഹൃദ ബന്ധത്തിന്റെ ആഴവും പരപ്പും വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു.
എന്നാൽ ഈ സൗഹൃദ വലയത്തിലെല്ലാം പെടുമ്പോഴും അതിഥി അവളുടെ തന്നെ ലോകത്തായിരുന്നു. അവൾ എഴുതി വെച്ചിരുന്ന, അവളെ തന്നെ സ്നേഹിക്കുന്ന ഒരു സാങ്കല്പിക കലാപാത്രം, അവൾ എഴുതി വെച്ച അവളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം മഹാദേവ്, അവനുമായുള്ള ലോകത്തിൽ അതിഥി വളരെയധികം ഹാപ്പി ആയിരുന്നു. എന്നാൽ ഒരു ദിവസം അവളുടെ മനസാക്ഷിയായ ആ ഡയറി കാണാതെ അവിടെ നിന്നും ഈ ഒരു നോവൽ വളരെ മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത്. അതിഥി കണ്ടെത്തുന്ന പ്രണയം, ആ പ്രണയത്തിൽ അവൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നു, ആ പ്രണയം അവളെ എങ്ങനെ വളർത്തുന്നു, ചില സമയങ്ങളിൽ തളർത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ നോവലിനകത്ത് നിമ്നെ വളരെ ഭംഗിയായി വരച്ചു ചേർത്തു.
വളരെ ആഴത്തിലുള്ള ഒരു കാര്യം കൂടെ ഈ നോവലിൽ പറഞ്ഞു പോകുന്നുണ്ട്. പൊതുവേ നമ്മുടെ കുട്ടികള് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോയാലോ വിദേശത്ത് പഠിക്കാൻ പോയാലോ, അതിപ്പോ ഒരു സർവ്വസാധാരണമായ ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ കാണുന്നത്. നാട്ടിലുള്ള പേരന്റ്സ് അവരെ നന്നായിട്ട് മനസ്സിലാക്കുന്നു, അവരുടെ കൂടെ നിൽക്കുന്നില്ല. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് നീ പെണ്ണാണ് പെണ്ണാണ്, നീ സൂക്ഷിക്കണം, നീ അത് ചെയ്തുകൂടാ ഇത് ചെയ്തുകൂടാ എന്നുള്ള വാർണിങ്സ് ഇപ്പോഴും പെൺകുട്ടികൾ നേരിടേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഒരു പെണ്ണെഴുത്ത് എന്നുള്ളതിലല്ല, ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഭംഗിയാണ് ഇവിടെ വരച്ചു കാട്ടിയത്.
സിബി, ഈ പുസ്തകം ഒരുപാട് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ബെസ്റ്റ് സെല്ലർ ആയതിന്റെയും കാരണം ഇതിലെ സ്ത്രീകൾ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഒരുവിധം മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കാട്ടിത്തരുന്നു എന്നതാണ്. ഡിവോഴ്സ് നേടാനുള്ള വിമുഖത, ടോക്സിക് ലവ് അഫെയർ എന്ന് പുറത്തു കടക്കാനുള്ള പേടി, അങ്ങനെ പുറത്തു കടക്കാൻ ശ്രമിച്ചാൽ തന്നെ തേപ്പുകാരിയായി ചിത്രീകരിച്ചാലോ എന്നുള്ള ഭയം, ബ്രേക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്ത് നിന്നെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ഈ പുസ്തകം ഒരു പെണ്ണെഴുത്തായി സ്ത്രീകളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത്.
സ്ത്രീകളുടെ മനസാന്നിധ്യം മനസ്സിലാക്കി ഒരു അടിക്കുറിപ്പിട്ട് പറയട്ടെ, ഒരു തുള്ളി കണ്ണുനീറെങ്കിലും പൊടിയാതെ ഇത് നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലേക്ക് തോന്നുന്നു.
ഉള്ളിൽ നമുക്ക് വളരെയധികം വേദന തരുന്ന രീതിയിലാണ് ഈ കഥ പോകുന്നത്. ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസ് ഇതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പല ഭാഗങ്ങൾ, പല സിറ്റുവേഷൻസ് ഒക്കെ ഈ പുസ്തകത്തിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ യാഥാർത്ഥ്യ ജീവിതവുമായി നമ്മൾ കണക്ട് ചെയ്ത് ഈ ബുക്ക് വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അല്ലെങ്കിൽ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
എനിക്ക് തോന്നിയത് ഒരു പെണ്ണിന്റെ പെർസ്പെക്ടീവിൽ നമ്മുടെ ജീവിതം സുന്ദര സുരഭിലമാക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അകലെ നിന്നും എങ്ങോ ഒരു കാമുകനോ രാജകുമാരനോ വരും, എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല, കാരണം ഞാൻ നിസ്സഹായയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾക്ക് പ്രചോദനം നൽകാൻ തക്കവണ്ണം ഉള്ള വളരെ മനോഹരമായ എഴുത്താണ് ഇതിൽ ഉള്ളടക്കം ഉല്ലേഖനം ചെയ്തു വെച്ചു.
അതെ അതെ, തീർച്ചയായും എല്ലാവരെയും സ്പർശിക്കുന്ന തരത്തിലുള്ള കുറെ വരികൾ ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്നെ ടച്ച് ചെയ്ത കുറച്ച് വരികൾ ഞാൻ വായിക്കാം. വീടായി മാറുന്ന ചില മനുഷ്യരുണ്ട്. സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ ഒടുവിൽ നമുക്ക് നമ്മളായിരിക്കാൻ കഴിയുന്ന സ്നേഹവും സംരക്ഷണവും ഒരുപോലെ ലഭിക്കുന്ന ചിലയിടങ്ങൾ. അത് ശരിയല്ലേ സിബി?
തീർച്ചയായിട്ടും. എന്നെയും ആകർഷിച്ച ചില വരികൾ, മനോഹരമായ വാക്കുകൾ കോറിയിട്ടിരിക്കുന്നത്. നമുക്ക് സ്നേഹിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുക എന്നൊരു വാചകമാണ്. അടുത്ത വളരെ രസകരമായിട്ട് തോന്നിയ ഒരു വാചകം, എവിടെ പോയാലും നമ്മൾ സ്ത്രീകൾ അതിനനുസരിച്ചങ്ങ് മാറും. നമുക്കിഷ്ടമുണ്ടോ മടുപ്പുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല, ചില വീട്ടുകാർ പോലും. പിന്നെ മറ്റൊരു വാചകം, എല്ലാ സ്ത്രീകൾക്കും സ്വന്തം മനസ്സാക്ഷിയോട് വരെ സത്യസന്ധരായിരിക്കാൻ പേടിയാണ്.
പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതുമാണ്, ഈ വയസ്സായ കാലത്ത് മോള് ഡിവോഴ്സായി വീട്ടിൽ വന്നു നിന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും വളരെ വലിയ അഭിമാന പ്രശ്നമാണെന്ന്.
പലവരും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കേട്ടിട്ടുള്ള അഥവാ നിരന്തരം നമ്മൾ കേൾക്കാറുള്ള വാക്കുകൾ ഒരു നോവലിൽ അതേ ഒരു പുതുച്ഛായയോടുകൂടി പറയുമ്പോൾ അതിന്റെ ഒരു രസം വേറെയാണ്.
അതേ പുസ്തകം മുന്നോട്ട് പോകുമ്പോൾ സിബി, അതിഥി അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള തന്റെ രാജകുമാരനെ കണ്ടെത്തി. അവളെ മനസ്സിലാക്കുന്ന എന്നവൾ വിശ്വസിച്ച രാജകുമാരൻ അവൾ കണ്ടെത്തി. അവർക്ക് സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതവും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ആ സ്നേഹത്തെയും അവൾക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നുണ്ട്.
ചില പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൾമുറയിൽ നിന്ന് കഥ പറയുന്ന ഒരു രീതിയല്ലേ?
അതെ, അവളുടെ ചുറ്റുവട്ടം ജീവിച്ചു തീർത്ത മനുഷ്യന്മാരുടെ അവസ്ഥകളിലും സിറ്റുവേഷൻസ് മനസ്സിലാക്കി തന്റെ ജീവിതത്തിലും മറ്റൊന്നായിരിക്കില്ല വരാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിർത്തേണ്ട അടുത്ത് നിർത്തി അവൾ പിൻവാങ്ങുകയാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്നത്. താൻ കണ്ടെത്തിയ തന്റെ പ്രണയം അതിഥി വേണ്ടാന്ന് വെക്കുന്നു, അതിനുള്ള ചങ്കൂറ്റം കാണിക്കുന്നു.
അത് ഈ ഓരോ അധ്യായത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴേ ഈ അതിഥി എന്ന കഥാപാത്രത്തിന്റെ മാനസിക വ്യാപനങ്ങളും മാനസിക വികസനം വളരെ ലളിതമായി പറഞ്ഞു പോകും. നമുക്ക് ലോജിക്കലി ഒരിക്കലും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ അവള് കടന്നു പോകുന്ന വഴികളിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകുന്നു, ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിനെ അവൾ നേരിട്ടു. അവസാനം വരുമ്പോൾ അവക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുവാൻ പാകത്തിൽ അവളുടെ മനസ്സ് അത്ര കണ്ട് വളർന്നിരിക്കുന്നു. അതാണ് വായനക്കാർ ഒരു ബാക്കപ്പ് കൊടുത്തിട്ടാണ് ആ ഒരു ഡിസിഷനിലോട്ട് അതിഥി എന്ന പെൺകുട്ടി പോകുന്നത്.
അതെ, ഈ പുസ്തകത്തിന്റെ തുടക്ക സമയത്ത് മഹാദേവ് എന്ന് പറയുന്ന തന്റെ സ്വപ്ന കാമുകൻ, തന്നെ രക്ഷിക്കാൻ വരുന്ന കാമുകൻ, അങ്ങനെ ഒരു കാമുകൻ വന്നാൽ തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി എന്ന് വിശ്വസിച്ചിരുന്ന മണ്ടിയായ അതിഥി.
ബെൻസി, ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സാധാരണ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ തന്നെ അങ്ങനെ ഒരു സ്വപ്നത്തിലെ ഭാവനയിലെ ഒരു കാമുകൻ എല്ലാവർക്കും ഒക്കെ ഉണ്ട്?
ഉണ്ട് സിബി. ഒത്തിരി പെൺകുട്ടികൾ അവരുടെ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ സ്വപ്ന കാമുകന് വേണ്ടി ലെറ്റേഴ്സ് എഴുതാറുണ്ട്. സിബിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. പണ്ട് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ആരണ്യകം എന്നൊരു സിനിമ. അതിനകത്തെ നായിക പെൺകുട്ടിയും,
ഞാനത് കാണാത്ത ഒരു സിനിമയാണ്,
ആ സിനിമയ്ക്കകത്തെ നായികയും അവളുടെ മനോവികാരങ്ങൾ അവൾ ലെറ്റേഴ്സ് ആയി എഴുതുന്നു. അത് പിന്നെ കാമുകന് മാത്രമല്ല കേട്ടോ, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഇന്ദിരാഗാന്ധിക്ക് വരെ അതിനകത്ത് അവൾ ലെറ്റർ എഴുതി.
പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരു പഴയ തലമുറയുടെ കൗമാരകാല സ്വപ്നങ്ങളിൽ വിരിയുന്ന രാജകുമാരൻ എന്നൊക്കെ പറയുന്ന ഒരു ഭാവനാത്മകമായ കാവ്യാത്മകമായ ഒരു തലത്തിലായിരിക്കണം താങ്കൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ, അവർക്ക് അത്തരം ഒരു മാനസിക വ്യാപാരങ്ങൾ ഉണ്ടോ?
കൗമാരത്തിലേക്ക് കടക്കുന്ന എല്ലാ പെൺകുട്ടിക്കും അവളുടെ പ്രിൻസ് ചാമിങ് ഉണ്ട്. അത് അന്നായിരുന്നാലും ഇന്നായിരുന്നാലും അവരുടെ ഹോർമോൺസ് ആക്ട് ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരത്തിൽ ഒന്നാണ് തന്റെ പ്രിൻസ് ചാമിങ്ങിനോട് അവർ സംസാരിക്കുന്നതും, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾ, അവളുടെ മാത്രം മനസ്സിന്റെ ഉള്ളറകളിലുള്ള ഇഷ്ടങ്ങൾ പ്രിൻസ് ചാമിങ്ങിനോട് ഷെയർ ചെയ്യുന്നത്. അത് അന്നും ഇന്നും ഉണ്ടെന്ന് തന്നെയാണ് സിബി എന്റെ വിശ്വാസം. കുറ്റം പറയരുതല്ലോ, ഞാനും എഴുതിയിട്ടുണ്ട്.
അപ്പോ നിമ്ന വിജയ എഴുതിയത് വളരെ വ്യക്തിപരമായിട്ടുള്ള സങ്കല്പത്തിൽ നിന്നും ഭാവനയിൽ നിന്നും വിരിഞ്ഞ ഒരു നോവലാണ് ഇതല്ലേ?
തീർച്ചയായും. ഇതിൽ പലപ്പോഴും നമുക്ക് പല സ്ഥലത്തും നിമ്നയും കാണാൻ പറ്റുമായിരിക്കും. പേഴ്സണലി എനിക്ക് നിമ്നയെ കുറിച്ച് അധികം അറിയില്ല, അതുകൊണ്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഇന്നത്തെ അമ്മമാരായ നമ്മളെപ്പോലെയുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിച്ച വികാരങ്ങളും വികാര വിക്ഷോഭങ്ങളും അവർ അതെങ്ങനെയാണ് പുറത്ത് കാണിച്ചിരുന്നതെന്നും ഒക്കെ നിമ്ന ഇതിനകത്ത് വിശദീകരിക്കുന്നു.
പക്ഷേ നിമ്ന ഒരു പുതിയ തലമുറയുടെ ഭാഗമായിട്ടാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. കാരണം നിമ്ന ഈ നോവൽ എഴുതുമ്പം ഒരു 24 വയസ്സുകാരിയായി. അവളെ കണ്ട അവിടെ ഒരു ലോകം, അവൾ കൈയടക്കിയ, അവൾ അഭിരമിച്ച ഒരു ലോകത്തിന്റെ കഥയാണ് നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്.
പെൺഹൃദയങ്ങളിലേക്ക് ഈ പുസ്തകം ഇറങ്ങിച്ചെല്ലാൻ മറ്റൊരു കാരണം കൂടെ ഉള്ളതായി എനിക്ക് തോന്നുന്നു സി. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന തന്റെ പ്രിൻസ് ചാമിങ്ങിനെ നിമ്ന ഇതിനകത്ത് വളരെ കൃത്യമായി വരച്ചു ചേർത്ത് വെച്ചിട്ടുണ്ട്. വളരെ കാൽപ്പനികത നിറഞ്ഞ രീതിയിലുള്ള ഒരു കാമുക ഹൃദയം ഇതിനകത്ത് തുറന്നു കാണിക്കുന്നുണ്ട്. തന്റെ ഡയറി വായിച്ചതുകൊണ്ടാണ് തന്റെ കാമുകൻ തന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന തിരിച്ചറിവ് വളരെ ശക്തമായൊരു പ്രഹരമായിരുന്നു അതിഥിക്ക്. അതിനപ്പുറത്ത് ആ മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ തന്റെ തീരുമാനം ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്കും അതിഥി എത്തുന്നുണ്ട്. പക്ഷെ ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നു എന്നതാണ് ആ അതിഥി എന്ന കാൽപ്പനിക സ്വഭാവമുള്ള പെൺകുട്ടിയിൽ നിന്നും വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന അതിഥിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ.
ഒരു സാധാരണ പെൺകുട്ടിയുടെ മനോവികാരങ്ങളെ വാചാലമായി അവതരിപ്പിച്ചിരിക്കുന്നു എഴുത്തുകാരി.
നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങൾ നമ്മൾ വായിക്കുന്ന കഥാപാത്രം നേടിയെടുക്കുമ്പോൾ ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും ഉണ്ടാകുന്ന ഒരു സംതൃപ്ത മനോഭാവം, അത് തന്നെയായിരിക്കാം ഈ പുസ്തകം പെണ്ണുങ്ങളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങാനുള്ള കാരണം.
പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, കഥാപാത്രങ്ങൾ വായനക്കാരനെ സംതൃപ്തപ്പെടുത്തുന്നു.
നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു കഥാതന്തു ഇതിനകത്തുണ്ട്. പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കൽ പോലും ഈ പുസ്തകം പകുതി വായിച്ച് പിന്നെ വായിക്കാം എന്ന രീതിയിൽ മാറ്റിവെക്കാൻ പറ്റത്തില്ല.
215 പുറങ്ങളുള്ള ഈ പുസ്തകം ഒറ്റ ഇരിപ്പിനാണ് ഞാനിത് വായിച്ചത്. വളരെ ലളിതമാണ്, വായിച്ചു പോവാൻ വളരെ ഈസി ആയിട്ട് വായിച്ചു പോവാം. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലും ഒക്കെ ഇതിനെപ്പറ്റി കൊറേ റൈറ്റപ്സും റിവ്യൂസ് ഒക്കെ വന്നു. നമ്മുടെ തന്നെ വീടുകളിലെ കുട്ടികൾ ഇത് വളരെ പ്രോത്സാഹിപ്പിക്കുകയും വായിക്കുകയും അതിനെപ്പറ്റി ഷെയർ ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് ഇത്രയധികം 100,000-ൽ ഒന്നര ലക്ഷത്തിലോളം കോപ്പികൾ ഇപ്പോൾ ഇതിന് വിറ്റിട്ടുണ്ട്. ഈ പുസ്തകം തുടങ്ങുന്നത് ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികൾ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ തുടക്കം. പക്ഷെ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അതിഥി എന്ന കഥാപാത്രം എഴുതി വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ലോകത്ത് മറ്റാരെക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുപാട് സ്നേഹത്തോടെ അതിഥി എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അത്യാവശ്യം ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് തുടങ്ങി വളർന്ന് വികസിച്ച് നല്ല ഒരു മഹാമേരു പോലെ ആശയ സമ്പൂർണതയിലാണ് ഈ കുറിപ്പ് ഈ നോവൽ അവസാനിപ്പിക്കുന്നത്.
അതെ, ഞാനും നമ്മുടെ പ്രിയപ്പെട്ട വായനക്കാരോട് ഈ പുസ്തകം വായിക്കാൻ സജസ്റ്റ് ചെയ്യുന്നു.
ഞങ്ങള് രണ്ടുപേരും ഈ നോവലിനെ വളരെ മനോഹരമായ ഒരു നോവൽ എന്ന നിലയിലാണ് ഈ വായനാസ്വാദനം പരിപാടിയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. വായനാസ്വാദനം എന്ന ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.
താങ്ക് യു.
മലയാളം FM 104.6 പ്രിയ ശ്രോതാക്കൾ കേട്ടത് വായനാസ്വാദനം. അവതരിപ്പിച്ചത് CB T Matthew, ബിൻസി ഫ്രാൻസിസ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.
നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇട എന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം
.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം FM 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരം തിങ്ങും പാവന ശ്രീലകം ശ്രീലകം കേരളം മോഹനം കേരളം മോഹനം സസ്യശ്യാമള കോമളം ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം കേരളം ശ്രീലക്കം കേരളം.